പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ എന്തിനു വായിക്കണം എന്ന് ഇന്നലെ നമ്മൾ ചർച്ചാവിഷയമാക്കി. ബൈബിൾ എങ്ങനെ വായിക്കണം എന്ന ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുക. ബൈബിൾ ഒരു ഗ്രന്ഥമാണ് അഥവാ ഗ്രന്ഥസമാഹാരമാണ്. 2000 പേജുകളുള്ള 73 പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിൾ എന്ന് നമുക്കറിയാം. ഈ ബൈബിള് വായിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എവിടെയാണ് തുടങ്ങേണ്ടത്, അതെങ്ങനെയാണ് വായിക്കേണ്ടത്, ഇതിലൂടെ ജീവിതത്തിന് ഉപകാരമുണ്ടാവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും പലർക്കും അറിയാറില്ല. അതുകൊണ്ട് പലരും പല രീതിയിലാണ് ബൈബിൾ വായിക്കുക. ചിലപ്പോൾ ബൈബിളിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1 അധ്യായം മുതൽ വെളിപാട് പുസ്തകത്തിന്റെ 22 അധ്യായം വരെ 73 പുസ്തകങ്ങളും തുടർച്ചയായിട്ട് വായിക്കുന്നവരുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുക, ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേക്കും വളരെ വിരസമായി തോന്നാം. ഉദാഹരണത്തിന്, ഉൽപ്പത്തിയും പുറപ്പാടും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വായിച്ച് കടന്നു വരുന്നവര് ലേവിയരുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോഴേക്കും മടുത്തു പോകാറുണ്ട്. പലപ്പോഴും ഒട്ടും തന്നെ പ്രസക്തമല്ലാത്ത, പലപ്പോഴും വിരസവും ചിലപ്പോഴൊക്കെ അരോചകവുമായി തോന്നാവുന്ന പല വിവരണങ്ങളും പരാമർശങ്ങളും ലേവിയരുടെ പുസ്തകത്തിൽ കണ്ടുവന്നു വരും. അതോടുകൂടി ബൈബിൾ വായന പോലെ നിർത്തിക്കളയാറുണ്ട്. മറ്റു ചിലർ വായിക്കാറുള്ളത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് തുറന്ന് കാണുന്ന ഭാഗം വായിക്കുക. അത് നല്ല കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ അതിൽ കണ്ടുവന്നു വരില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി പോകുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, ഇനി ബൈബിൾ വായിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചില കാര്യങ്ങൾ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. അതൊന്ന് ചർച്ചാ വിഷയമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുക. ഇന്ന് നമ്മൾ കണ്ടു ബൈബിൾ നമുക്ക് ജീവദായകമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നുവെന്ന്, അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ എല്ലാ പൂർണ്ണതയും കൈവരിക്കുന്നു, നീതിയിൽ വ്യാപരിക്കാനായിട്ട് പ്രാപ്തനാകുന്നു. പക്ഷെ ഇപ്രകാരം ജീവിതത്തിൽ ഒരു നവീകരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, ശരിയായ മനോഭാവത്തോടുകൂടി ബൈബിൾ വായിക്കണം. എന്തിനു വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്? ലക്ഷ്യബോധമുണ്ടാവണം. മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ബൈബിളിനോടുള്ള മനോഭാവം തന്നെയാണ് പ്രസക്തമായി തീരുക. ഏതെങ്കിലും ഒരു കഥാപുസ്തകമോ ചരിത്ര പുസ്തകമോ നോവലോ വായിക്കുന്ന പോലെ ബൈബിൾ വായിച്ചതുകൊണ്ട് ഉപകാരമുണ്ടാവുകയില്ല. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റേത് പുസ്തകവും വായിക്കുന്ന പോലെ ബൈബിളും വായിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ്, അറിവ് നമുക്ക് സമാഹരിക്കാൻ സാധിക്കും. പക്ഷേ ബൈബിൾ എഴുതപ്പെട്ടതിന്റെ ഉദ്ദേശ്യം ഇങ്ങനെയുള്ള ഭൗതികമായ അറിവ് പകരുക എന്നത് മാത്രമല്ല, മുഖ്യമായ ലക്ഷ്യം അതല്ലതാനും. ഇപ്പോഴ് ബൈബിൾ വായിക്കുമ്പോൾ ഒരു ശരിയായ മനോഭാവം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനമാണിത്, എനിക്ക് ജീവദായകമായ വചനമാണ്, എനിക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തി തരുന്നു, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു. സ്നേഹമുള്ള പിതാവ് മകനോടെന്ന പോലെ, അമ്മ മകനോടെന്ന പോലെ അഥവാ മകളോടെന്ന പോലെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ആ പിതാവിന്റെ അഥവാ മാതാവിന്റെ സ്വരം കേൾക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ വേണം ഞാനത് വായിക്കാൻ. ഇപ്പോൾ ഇത് എന്നോട് ദൈവം സംസാരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, അപ്പൊ ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്ന് ഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി, ഭക്തിയോടെ വിശ്വാസത്തോടെ, അത് ഹൃദയത്തെ ഒരുക്കാനുള്ള പ്രാർത്ഥനയോടെ നമ്മൾ വായിക്കണം. വിശ്വാസം, പ്രാർത്ഥന, ഭക്തി, ദൈവ വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ്. ദൈവത്തോട് സംസാരിക്കുന്നു, ആദരവോടുകൂടി വായിക്കുക. സാമുവേൽ, ദേവാലയത്തിൽ ഉറങ്ങിക്കിടന്ന സാമുവേൽ രാത്രിയിൽ വിളി കേട്ടു, സാമുവേൽ സാമുവേൽ. പുരോഹിതനായ ഹേലിയാണ് തന്നെ വിളിച്ചതെന്ന് വിചാരിച്ച് സാമുവേലോട് ചെന്നു. പുരോഹിതനായ ഹേലി പറഞ്ഞു, മകനെ പോയി കിടന്നോളൂ, ഞാൻ നിന്നെ വിളിച്ചില്ല. ഇത് 3 തവണ ആവർത്തിക്കപ്പെട്ടു. സാമുവേലിന്റെ 1 പുസ്തകം 3 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. 3 തവണയും ഈ വിളി കേട്ട സാമുവേൽ, ബാലനായ സാമുവേൽ, ഹേലിയുടെ അടുക്കിലേക്ക് ഓടി ചെന്നപ്പോൾ ഹേലിക്ക് മനസ്സിലായി ഇത് ദൈവം ബാലനെ വിളിക്കുന്നതാണ്, മറ്റാരുമല്ല ദൈവം തന്നെയാണ് സാമുവേലിനെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹേലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നോളൂ, ഞാൻ നിന്നെ വിളിച്ചില്ല. അഥവാ ഇനിയും വിളി കേൾക്കുകയാണെങ്കിൽ എണീറ്റു പറയണം, കഥാവെ സംസാരിച്ചാലും ദാസൻ ഇതാശ്രവിക്കുന്നു, കഥാവെ സംസാരിച്ചാലും ദാസൻ ഇതാശ്രവിക്കുന്നു. ഇതാണ് ബൈബിൾ വായനയ്ക്ക് ആവശ്യമായ മനോഭാവം. കർത്താവിനോട് സംസാരിക്കുന്നു, കർത്താവിന് മുമ്പിൽ വിനീതനായി കാതും കരളും തുറന്ന് ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ ഞാൻ ബൈബിൾ വായിക്കണം. രണ്ടാമത്തേത്, ബൈബിൾ വായിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ലക്ഷ്യമാണ്. എന്തിനു വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത്? ദൈവത്തിന്റെ വചനം എന്താണ് എന്ന് ഗ്രഹിക്കാൻ വേണ്ടി, ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് വായിക്കാൻ. പലരും ബൈബിൾ വായിക്കുന്നത് സന്ദേശം ലഭിക്കാൻ വേണ്ടിയാണ്. അതിൽ തന്നെ തെറ്റാണെന്ന് പറയാനാവില്ല. ഞാൻ എന്തു ചെയ്യണം, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കൃത്യമായി എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കണ്ണടച്ച് ബൈബിൾ വചനം തുറന്ന് കാണുന്ന വചനം വായിച്ചു, പലപ്പോഴും അത് ഫലപ്രദമായിരിക്കും. പക്ഷേ അങ്ങനെ കണ്ണടച്ചു തുറന്ന് വായിക്കാനുള്ള ഒന്നല്ല ബൈബിൾ. നമ്മൾ ഓർക്കുക, ദൈവത്തിന്റെ വചനം എനിക്ക് വഴികാട്ടിയാകുന്നത് ഏതെങ്കിലും ഒരു വചനം പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം എനിക്ക് വഴികാട്ടിയാവുന്നത് എന്നോട് സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാ വചനങ്ങളും ഒരുപോലെ എപ്പോഴും എനിക്ക് പ്രസക്തമായി എന്ന് വരില്ല. അപ്പോൾ ലക്ഷ്യം ഇതാണ്, എന്നെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നെനിക്ക് മനസ്സിലാവണം. എന്നിലും ദൈവം എന്താണെന്ന് ആവശ്യപ്പെടുന്നത്, ഇത് മനസ്സിലാക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി അത് എന്തു പറഞ്ഞാലും ഞാൻ സ്വീകരിക്കാൻ സന്നദ്ധനാണ്, അനുസരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മൾ വായിക്കുക. ഹിതമറിയാൻ, ഈ ഹിതമറിയുന്നതിലൂടെ എനിക്ക് ആരോഗ്യം ലഭിക്കാം, എനിക്ക് രോഗശാന്തി ലഭിക്കാം, മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാം. പക്ഷേ നേരെ മറിച്ചുമായിരിക്കാം, എപ്പോഴും രോഗശാന്തി കിട്ടിയെന്ന് വരില്ല. ഈ രോഗത്തെ തന്നെ ദൈവത്തിന്റെ ഹിതമായി എന്നെ ശുദ്ധീകരിക്കാനുള്ള അവിടുത്തെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിഞ്ഞ് വളരാനുള്ള അവസരമായിട്ടാണ് ദൈവം നൽകുന്നതെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തോടുകൂടി ഞാൻ വായിക്കണം ദൈവത്തിന്റെ വചനം. അപ്പോഴ് ദൈവഹിതം അറിയാനുള്ള ലക്ഷ്യത്തോടുകൂടി അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടുകൂടി വായിക്കുക. ഇനി എന്താണ് വായിക്കേണ്ടത്, എപ്പോഴാണ് വായിക്കേണ്ടത്? ബൈബിൾ വായിക്കാനായിട്ട് നമ്മൾ അല്പസമയം എല്ലാ ദിവസവും കണ്ടെത്തുന്നത് ആവശ്യമാണ്, നല്ലതാണ്. എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നു സമയം. ദൈവത്തിന്റെ വചനം കേൾക്കാനായി നല്ലൊരു സമയം കണ്ടെത്തുക, അത് ഓരോരുത്തരും തീരുമാനിക്കണം. എപ്പോഴാണ്, എത്ര സമയം വേണം, എപ്പോൾ വേണം, അത് ഓരോരുത്തരുടെയും ജീവിത ചര്യകളനുസരിച്ച് സാഹചര്യങ്ങളനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരും ഒരു സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. അത് രാവിലെയാവാം, വൈകുന്നേരമാവാം, തിരക്കൊഴിഞ്ഞ് മറ്റൊന്നും വ്യഗ്രതപ്പെടാതെ ഒരല്പസമയം, അത് 5 മിനിറ്റാവാം, 10 മിനിറ്റാവാം, അരമണിക്കൂർ വായിക്കുന്നവരുണ്ട്, 1 മണിക്കൂർ വായിക്കുന്നവരുണ്ട്, അല്ല 5 മിനിറ്റ് തൃപ്തിപ്പെടുന്നവരുമുണ്ട്. അത് ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് തീരുമാനിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വചനം കേൾക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എത്ര സമയം ചിലവഴിക്കുന്നു? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. ഇത് രണ്ടും ആവശ്യമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേട്ടെങ്കിലേ നമുക്ക് ദൈവത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈബിൾ വായന എന്ന ആ ഒരു ബോധ്യത്തോടുകൂടി തീരുമാനിക്കുക. ഏതു സമയം അതിനുവേണ്ടി മാറ്റിവെക്കണം, എത്ര സമയം മാറ്റിവെക്കണം, അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. വ്യഗ്രതയില്ലാതെ ശാന്തമായി സ്വസ്ഥമായി ദൈവത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റുന്ന അവസരമാണെന്ന് ഓർക്കുക. ഇതൊരു അപ്പോയിന്റ്മെന്റാണ്, ദൈവവുമായി ഒരു സന്ദർശനത്തിനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്ന ഈ സമയം. അതുകൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കുക, ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഏതു സമയമാണ്, എത്ര സമയമാണ് ഞാൻ ചിലവഴിക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കഴിയുന്നിടത്തോളം അത് റെഗുലറായിട്ട് ക്രമമായിട്ട് തുടർന്നുകൊണ്ട് പോകാനായിട്ടും തീരുമാനിക്കുന്നതാണ്. എപ്പോഴെങ്കിലും വല്ലപ്പോഴുമൊക്കെ വായിച്ചു പോയാൽ പറയുന്നെന്താണെന്ന് കേൾക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരുന്നില്ല. വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കും, ശ്വാസം കിട്ടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. അപ്പോഴ് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ് എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സമയം ഞാൻ കണ്ടെത്തും. തീർച്ചയായിട്ടും മറ്റു വ്യക്തികൾ കുറച്ച് സമയത്തേക്ക് മാറ്റിവെച്ചിട്ട് വചനം കേൾക്കാൻ ഞാൻ തയ്യാറാകും. അപ്പോൾ യഥാർത്ഥമായ വ്യക്തമായൊരു കാഴ്ചപ്പാട് മനോഭാവം ഉണ്ടാവണം, വ്യക്തമായ ശരിയായ ലക്ഷ്യം ഉണ്ടാവണം, സമയം നമ്മൾ കണ്ടെത്തണം. ഇനി ഇങ്ങനെ സമയം കണ്ടെത്തിയിട്ട് ഏതാണ് വായിക്കുക, എങ്ങനെയാണ്, എവിടെയാണ് തുടങ്ങുക? പലതരത്തിൽ വായിക്കാവുന്നതാണ്. ഒന്നുകിൽ ബൈബിൾ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ. അത് പലപ്പോഴും അറിവ് സമ്പാദിക്കാൻ വേണ്ടി വായിക്കുന്നതാണ്, നല്ലതാണ്, അത് വായിച്ചിരിക്കേണ്ടതുമാണ്. പലരും ആണ്ടിലൊരിക്കലെങ്കിലും ബൈബിൾ മുഴുവനും വായിക്കുന്നവരുണ്ട്, ചിലർ മാസം തോറും ബൈബിൾ മുഴുവനും വായിക്കുന്നവരുണ്ട്, മറ്റധികമൊന്നും വായിക്കാത്തവരും വായിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ ബൈബിൾ വായിച്ചു ബൈബിളുമായിട്ട് ഒരു അടുത്ത് ഇടപഴകി പരിചയം ഉണ്ടാകുന്നതാണ്, ഫെമിലിയാരിറ്റി വിത്ത് ദ വേർഡ്. അത് നമുക്ക് ആവശ്യമാണ്. അത് ബൈബിൾ വായനയുടെ ഒരു ഭാഗം. രണ്ടാമത്, നമ്മൾ പ്രാർത്ഥനാ സമയത്ത് ബൈബിൾ വായിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി എല്ലാ ദിവസവും ബൈബിളിൽ നിന്ന് ഒരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക അല്ലെങ്കിൽ ഒരു അധ്യായം വായിക്കാറുണ്ട്. ഒരാൾ വായിക്കുന്നു, എല്ലാവരും കൂടി കേൾക്കുന്നു, പ്രാർത്ഥന നമ്മൾ തുടർന്ന് ചൊല്ലുകയും ചെയ്യുന്നു. അത് പൊതുവായിട്ടുള്ള വായനയാകാം. അതിലുമെല്ലാം ഉപരി വ്യക്തിപരമായി ഓരോ വ്യക്തിയും ദൈവത്തിന്റെ വചനം ബൈബിൾ വായിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ബൈബിള് വായിക്കുന്നു. ദൈവം എന്നോട് വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായി ഞാൻ ശ്രമിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു പുസ്തകം തിരഞ്ഞെടുത്തുനിന്ന് വരും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ 73 പുസ്തകങ്ങളും വായിച്ചെന്ന് വരില്ല. അത് അറിയാൻ വേണ്ടി വായിക്കുന്നു. പക്ഷേ എനിക്ക് വായിക്കാൻ ഏറ്റവും സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ന് കാണുന്നത് സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ 4 സുവിശേഷങ്ങളും വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 15 മിനിറ്റ് സമയമാണ് ബൈബിൾ വായനയ്ക്ക് വേണ്ടി ഒരാൾ മാറ്റിവെക്കുന്നതെങ്കിൽ, വായിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ ആരംഭിക്കുക. മത്തായി എഴുതിയ സുവിശേഷം അല്ലെങ്കിൽ മർക്കോസ് എഴുതിയ സുവിശേഷം, ഏതെങ്കിലും ഒരു സുവിശേഷം എടുക്കുക. ആ സുവിശേഷം എടുത്ത് അത് മുഴുവനും വായിക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഒരു അധ്യായം മുഴുവനും വായിക്കണമെന്നുമില്ല. ഒരു ചെറിയ ഖണ്ഡിക വായിക്കുക. പക്ഷേ വെറുതെ ഒന്ന് വായിച്ചു പോവുകയല്ല. ആ വായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അല്പം ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വായിക്കണം. സുവിശേഷങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈബിള് എല്ലാ ദൈവത്തിന്റെ വചനമാണെങ്കിലും എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ എപ്പോഴും പ്രസക്തമായെന്ന് വരില്ല. സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ചും 2 സുനോദോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കാതലായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷങ്ങളാണ്. കാരണം സുവിശേഷങ്ങളിലാണ് യേശു നേരിട്ട് പ്രതിപാദന വിഷയമാവുക. യേശുവിന്റെ ജീവിതം, യേശുവിന്റെ പ്രബോധനങ്ങൾ, യേശുവിന്റെ പ്രവർത്തനങ്ങൾ, യേശുവിന്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇതാണല്ലോ സുവിശേഷത്തിന് ഉള്ളടക്കം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കേണ്ടത് സുവിശേഷങ്ങളാണ്. അതോടൊപ്പം വായനയ്ക്ക് വിഷയമാക്കാവുന്നതാണ് സങ്കീർത്തനങ്ങൾ. നമ്മളിവിടെ ഞായറാഴ്ച തോറും ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു ഉദാഹരണമാണ്. അപ്പോൾ സങ്കീർത്തനങ്ങൾ വായനയ്ക്ക് വിഷയമാക്കാം പ്രാർത്ഥനയ്ക്കും. അപ്പോൾ സുവിശേഷമാണ് വായിക്കാൻ എടുക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവിശേഷം വായിക്കുന്നു. സുവിശേഷം എടുത്തുറന്ന് ഒരു പാരഗ്രാഫ് വായിക്കും. അപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധ വളരെ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനാപൂർവ്വം വായിക്കുക, വിശ്വാസത്തോടുകൂടി വായിക്കുക. ഇനി ഒരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുന്നതിന് മുമ്പേ അല്പസമയമൊന്ന് ശാന്തമാവുക. എന്താണ് വായിച്ചതെന്ന് ഒന്ന് ഉള്ളിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി ആ ഖണ്ഡിക തന്നെ വായിക്കുക 2 തവണ. ഇങ്ങനെ വ്യക്തിപരമായി ബൈബിൾ വായിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും ഒരു പേനയും കൂടി അടുത്ത് വയ്ക്കുന്ന നല്ലതാണ്. ഞാൻ ഏതാണ് വായിച്ച ഭാഗമെന്ന് ഒന്ന് കുറിച്ച് വയ്ക്കുക. നമ്മൾ വായിക്കുന്ന ഡേറ്റ് കുറിച്ചിട്ടു. അന്ന് ഞാൻ വായിച്ച ബൈബിൾ ഭാഗം ഏതാണെന്ന് ഒന്ന് കുറിച്ച് വെച്ചു. അതിനുശേഷം ഞാൻ വായിച്ചു. 2 വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ, ചില വാക്കുകൾ അല്ലെങ്കിൽ ചില ആശയങ്ങൾ എന്നെ പ്രത്യേകം സ്പർശിച്ചു എന്ന് വരും. അതെന്താണെന്ന് ഒന്ന് കുറിച്ച് വയ്ക്കുക. ചില വാക്കുകളായിരിക്കാം, പ്രത്യേകം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ആ സ്പർശിച്ച കാര്യങ്ങൾ ഒന്ന് കുറിച്ച് വെച്ചു. അപ്പോൾ വളരെ വേഗം തീരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ബൈബിൾ ഭാഗം അല്പമൊന്ന് ആഴത്തിൽ ധ്യാന വിഷയമാക്കാൻ പോവുകയാണ്. അപ്പൊ ധ്യാന വിഷയമാക്കുമ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? എന്താണ് ഈ ഖണ്ഡികയിലെ പ്രതിപാദന വിഷയം? ഇപ്പോൾ അതൊരു സംഭവമായിരിക്കാം, യേശു ഇതിന് പ്രവർത്തനമായിരിക്കാം, യേശു പറഞ്ഞ രൂപമേയായിരിക്കാം, യേശുവിന് പീഡാസഹനമായിരിക്കാം, അല്ലെങ്കിൽ യേശുവിന്റെ പ്രബോധനമായിരിക്കാം. എന്താണ് ഈ ഖണ്ഡികയുടെ ഉള്ളടക്കം ഒന്ന് എന്നോട് തന്നെ ചോദിക്കുക. രണ്ടാമത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് അപഗ്രഥിച്ചു നോക്കുന്നു. യേശു ഉണ്ടാവും, ശിഷ്യന്മാരുണ്ടാവും, ഫരിസേയരുണ്ടാവും, ചിലപ്പോൾ രോഗികളുണ്ടായിരിക്കും, യേശുവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യേശുവിന്റെ ശാസനം ഏറ്റുവാങ്ങുന്നവരുണ്ടാവും. ആരാണ് ഇതിലെ കഥാപാത്രങ്ങൾ? എന്താണ് ഇവിടെ ഇതിന്റെ പ്രതിപാദന വിഷയം? ആരാണ് കഥാപാത്രങ്ങൾ? മൂന്നാമത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതെവിടെ വെച്ചാണ് സംഭവം നടക്കുക? വഴിയിലാണോ, വീട്ടിലാണോ, സിനഗോഗിലാണോ, പ്രാർത്ഥനാലയത്തിലാണോ, പള്ളിയിലാണോ, എവിടെ വെച്ചാണ് സംഭവിക്കുക? എപ്പോഴാണ് സംഭവിക്കുക? എവിടെ വെച്ച്, എപ്പോൾ? സാബത്തിലാണോ, അതോ തിരുനാൾ ദിവസമാണോ, പെസഹ ദിവസമാണോ, എന്നാണ് അഥവാ എപ്പോഴാണ്, എവിടെ വെച്ചാണ്? വെൻ, വെയർ, എപ്പോൾ, എവിടെ ഈ സംഭവം നടക്കുന്നു? അതോടൊപ്പം ആരൊക്കെയാണ് സംഭവത്തിലെ കഥാപാത്രങ്ങൾ? ഇനി കഥാപാത്രങ്ങളെ നിരീക്ഷിച്ചു കഴിയുമ്പോൾ എവിടെ വെച്ച് എപ്പോൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കുക. ചിലപ്പോൾ ചിലർ യേശുവിനെ ചോദ്യം ചെയ്യുന്നവരാവും, അല്ലെങ്കിൽ യേശുവിനോട് അപേക്ഷിക്കുന്നവരാവും, അതുമല്ലെങ്കിൽ യേശുവിനെ കുറ്റം പറയുന്നവരാവും, സംശയത്തോടെ വീക്ഷിക്കുന്നവരാവും. പല മനോഭാവങ്ങളുണ്ട്. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത്? ഓരോ സംഭവത്തിലും ഇത് നിർണായകമാണ്. കഥാപാത്രങ്ങളെ നമ്മൾ വ്യക്തമായി അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ കഥാപാത്രവും എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ എന്നെയും കൂടി ഒന്ന് പ്രതിഷ്ഠിക്കാമെന്ന് നോക്കുക. ഈ കഥാപാത്രങ്ങളിൽ ഉദാഹരണം സക്കയൂസിന്റെ സംഭവമാണ് എടുക്കുന്നത് വിചാരിച്ചുള്ളൂ. സെക്കമൂർ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന സക്കയൂസ്, താഴെ നോക്കി നിൽക്കുന്ന യേശു. യേശു സക്കയൂസിനെ കണ്ട് താഴേക്ക് ഇറങ്ങി വരാനും പറയുമ്പോൾ എല്ലാവരും മേലോട്ട് നോക്കി നിൽക്കുന്നു. ജനങ്ങൾ മുഴുവൻ സക്കയൂസിനെ കണ്ടു. സക്കയൂസിന് സന്തോഷമാണോ, ജാഡ്യതയാണോ, ഇളിപ്പിനായിരിക്കുകയാണോ, എന്താണ് വികാരങ്ങൾ ആ മുഖത്ത് പ്രതിഫലിക്കുക, നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഞാനും കൂടി ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ സക്കയൂസിന്റെ സ്ഥാനത്താണോ നിൽക്കുക, യേശുവിന് ശിഷ്യന്മാരുടെ സ്ഥാനത്താണോ നിൽക്കുക, അതോ കേൾവിക്കാരുടെ കൂട്ടത്തിലാണോ, കാഴ്ചക്കാരുടെ കൂട്ടത്തിലാണോ, എവിടെയെങ്കിലും ഞാനും കൂടി ഒന്ന് സ്വയം പ്രതിഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും ഞാൻ എന്നെ ഈ കഥാപാത്രങ്ങളിൽ ഒരുവനായി കണ്ടുകൊണ്ട് ഈ സംഭവങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആര് എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ ഈ സംഭവം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു പ്രവർത്തനങ്ങൾ തുടരുന്നതായിട്ട് കാണാം. സെക്കൻഡ് ഓഫ് പ്രോഗ്രഷൻ, ഒരു ക്രമേണ ചില സംഭവങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തത പ്രാപിക്കുന്നതായിട്ട് കാണാം. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കുക. എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് സംഭവം അവസാനിക്കുന്നത്? യേശുവിനെ കുറിച്ച് കേട്ട സക്കയൂസിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സക്കയൂസിന്റെ വിവരണം ആരംഭിക്കുക. പക്ഷെ ആ വിവരണം അവസാനിക്കുന്നത് ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ കൈവന്നിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴെങ്ങനെയാണ് യേശുവിനെ കുറിച്ച് കേട്ട സക്കയൂസിന്, അതും ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും പൊക്കം കുറഞ്ഞവനുമായ സക്കയൂസിന് രക്ഷ കൈവന്നത്? എന്തെല്ലാം സംഭവങ്ങളാണ് അവിടെ നടന്നത് നമ്മളൊന്ന് നിരീക്ഷിക്കുക. അപ്പോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണും. അവിടെ സക്കയൂസ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഓടി മരത്തിന്റെ മുകളിൽ കയറുന്നു. യേശു അവനെ വിളിച്ച് താഴെ ഇറക്കുന്നു. സക്കയൂസ് സന്തോഷത്തോടെ യേശുവിന് വിരുന്നൊരുക്കുന്നു. അതിനുശേഷമാണ് സക്കയൂസ് തന്നെ തന്നെ പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുക്കുക. തനിക്കുള്ളതിന്റെ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. വഞ്ചിച്ചെടുത്തത് നാലിരട്ടിയായി തിരിച്ചുകൊടുക്കാൻ തീരുമാനിക്കുന്നു. വലിയ പരിവർത്തനമുണ്ടായി. ചുങ്കക്കാരൽ പ്രധാനനും ധനികനുമായ സക്കയൂസ് ഈ ഒരു സംഭവത്തിലൂടെ ധനികനല്ലാതായി മാറുകയാണ്. അവൻ യേശുവിന്റെ ശിഷ്യനായി മാറുകയാണ്, രക്ഷ കൈവരികയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് കടന്നത്, എന്ത് സംഭവിച്ചു, അതോടൊപ്പം എങ്ങനെ സംഭവിച്ചു? ഇപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനും നമ്മൾ ഉത്തരം കൊടുക്കണം, ഉത്തരം കണ്ടെത്തണം, അതിനകത്തുണ്ടാവും. അപ്പൊ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് അരമണിക്കൂർ നേരത്തേക്കോ ചിലപ്പോൾ ഒരു മണിക്കൂർ നേരത്തേക്കോ ധ്യാന വിഷയമായി എന്ന് വരും. 5 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾ ചെറുതായിരിക്കും. കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോഴിങ്ങനെ ഈ സംഭവങ്ങൾ നിരീക്ഷിക്കുക, ഒബ്സേർവ്. അപ്പോൾ ആര്, എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ബൈബിൾ ഭാഗം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മൾ ഒറ്റയടിക്കുന്ന വായിച്ചു പോയപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഇങ്ങനെ ലഭിക്കുന്ന പുതിയ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്ന് കുറിച്ചു വയ്ക്കുക. അപ്പോൾ വായനയുടെ ആദ്യപടിയായി നമ്മൾ ഒരു സ്ഥലം കണ്ടെത്തി വായിച്ചു, അതിനെ വായിച്ച് ഒബ്സേർവ് ചെയ്തു സംഭവങ്ങൾ. ദൈവം എന്താണ് ഈ സംഭവത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്, എന്താണ് വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ വചനം നിരീക്ഷണ വിധേയമാക്കുക. ഓരോ വാക്കിനും അർത്ഥമുണ്ടെന്ന് ഓർക്കുക. കുത്തിനും കോമായിക്കും പുള്ളിക്കും പോലും അർത്ഥമുണ്ടാവും. ഇപ്പോൾ ദൈവത്തിന്റെ വചനം, വെളിപ്പെടുത്തപ്പെട്ട വചനം ശ്രദ്ധാപൂർവം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. അപ്പോൾ അത് നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. അടുത്ത പടി, ഈ വചനം എന്താണ്, ഈ വചനം വഴി എന്നോട് ദൈവം എന്താണ് സംസാരിക്കുന്നത്, അത് നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പോൾ ഈ വചനം എന്നോട് പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ചിലപ്പോൾ എന്റെ തെറ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. വചനം നമുക്ക് ശാസനത്തിനും തെറ്റുതിരുത്തലിനും സഹായിക്കുന്നു നമ്മൾ കണ്ടു. പക്ഷേ ഈ വചനം എന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുക. സക്കയൂസിനെ പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ, എനിക്ക് അർഹമല്ലാത്തത് അന്യരിൽ നിന്ന് അന്യായമായി പിടിച്ചെടുത്ത് സമ്പത്തുണ്ടാക്കിയവനാണ് ഞാനെങ്കിൽ, ഒരുപക്ഷേ ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് സക്കയൂസിനെ പോലെ ഞാനും അന്യായമായി പിടിച്ചെടുത്തത് മടക്കി കൊടുക്കാൻ നാലിരട്ടിയായി പരിഹാരം ചെയ്യാനായിരിക്കും. അപ്പോ തെറ്റുതിരുത്താനുള്ള സൂചന ആയിരിക്കും ചിലപ്പോൾ എന്നോട് ആവശ്യപ്പെടുക. അതല്ലെങ്കിൽ തളരവാദ രോഗിയെ പോലെ എന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധത്തില് അവബോധത്തിൽ നിരാശനായി കഴിയുന്ന വ്യക്തിയായിരിക്കും ഞാൻ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഒരു തളർവാദ രോഗിയുടെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്ന വ്യക്തിയാണ് ആ തളർവാദ രോഗി. അവനോട് യേശു പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. അങ്ങനെ തളർന്നിരിക്കുന്ന നിരാശനായി കഴിയുന്ന എന്നോട് യേശു പറയുന്നത് ഒരുപക്ഷെ എണീറ്റ് നടക്കാനായിരിക്കും. അല്ലെങ്കിൽ എന്റെ പാപത്തെക്കുറിച്ചുള്ള അവബോധം വഴി, കുറ്റബോധം വഴി പശ്ചാത്താപത്തിൽ നിരാശയിലാണ്ടുപോയ വ്യക്തിയായിരിക്കും, പാപിനിയായ സ്ത്രീയെ പോലെ. അപ്പോഴ് അവൻ എന്നോട് പറയും, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ആ വചനം എനിക്ക് ശക്തി നൽകുന്നതാണ്. അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം, എന്റെ തെറ്റുതിരുത്താൻ ആഹ്വാനം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ശക്തി തരുന്നതായിരിക്കാം, എന്നെ പ്രത്യാശ നൽകുന്നതായിരിക്കാം. ബർത്തിമേയുസ് എന്ന കുരുടൻ ജെറിക്കോയിലെ വഴി അരികിൽ യേശുവിനെ കാത്തിരുന്നു. യേശു കടന്നുപോകുന്നത് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ തന്നെ വിളിച്ചു, ദാവീദിന്റെ യേശുവെ എനിക്ക് കനിയണമേ. വഴിപോക്കർ യേശുവിന്റെ കൂടെ പോയ ശിഷ്യന്മാരെ അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കെ. പക്ഷെ അവൻ ഉച്ചത്തിൽ തന്നെ വിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അവൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വഴിപോക്കർ അവനോട് പറഞ്ഞു, എണീക്കുക, ധൈര്യമായിരിക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ വായിക്കുന്ന വചനം ഇതാണെങ്കിൽ എനിക്ക് ധൈര്യം പകരുന്നതായിരിക്കും. അപ്പോഴ് വായനയുടെ 2-ാം ഭാഗത്ത് റിഫ്ലക്ഷൻ എന്ന് പറയും, ഞാൻ വിചിന്തനം നടത്തുന്നു, ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഒന്നു തന്നെ ആയിരിക്കില്ല, ആശ്വാസ വചനമായിരിക്കാം, ശക്തിദായകമായ വചനമായിരിക്കാം, പ്രത്യാശ നൽകുന്നതായിരിക്കാം, തെറ്റുതിരുത്താൻ ആവശ്യപ്പെടുന്നതായിരിക്കാം. എന്താണെങ്കിലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാവുക. 3-ാമത്തെ പടി, ഞാനതിന് മറുപടി കൊടുക്കണം, റിസ്പോണ്ട്. കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടതിന് ഞാൻ മറുപടി കൊടുക്കും, ഞാനൊരു തീരുമാനമെടുക്കും. സക്കയോസ് തീരുമാനമെടുത്തു, കർത്താവ് എന്റെ സ്വത്തിൽ പകുതി ഞാൻ പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി മടക്കി കൊടുക്കുന്നു. കാഴ്ച കിട്ടിയ കുരുടൻ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാനൊരു തീരുമാനമെടുക്കണം. അപ്പൊ എന്റെ പ്രാർത്ഥനാപൂർവ്വമായി ബൈബിൾ വായന അവസാനിക്കുന്നത് ഓരോ ദിവസവും ഒരു ചെറിയ തീരുമാനത്തോടു കൂടിയാണ്. അപ്പോ എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് വചനം തന്നെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ വായിച്ച് ധ്യാന വിഷയമാക്കി പ്രാർത്ഥിച്ച വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം ഞാൻ എന്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കും. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും 10 മിനിറ്റ്, 15 മിനിറ്റ്, അരമണിക്കൂർ, ഇഷ്ടമുള്ള സമയം, സ്വീകാര്യമായ പറ്റുന്ന സമയം ബൈബിൾ വായനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ സാവകാശം നമ്മൾ മനസ്സിലാക്കും എന്റെ ജീവിതം തന്നെ മാറുന്നതായിട്ട്, എന്റെ മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും കടന്നു വരുന്നതായിട്ട്. ഒരിക്കലും നിരാശനാവാതെ, ഒരിക്കലും എനിക്ക് ആരുമില്ല എന്ന് പറയാതെ, ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ, സന്തോഷത്തിൽ വളരുന്നതായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബൈബിൾ വായന പ്രാർത്ഥനാപൂർവകമായ, അവധാനപൂർവമായ, ശ്രദ്ധാപൂർവമായ ഈ ബൈബിൾ വായന നിങ്ങൾക്കും സന്തോഷവും സമാധാനവും ശാന്തിയും പ്രത്യാശയും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ വഴിയിൽ വിളക്കായി, പാദങ്ങൾക്ക് പ്രകാശമായി, ജീവന്റെ വചനമായി അങ്ങയുടെ വചനം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ആർത്തിയോടെ, ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ ആ വചനം വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നവീകരിക്കാനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് പ്രത്യാശ പ്രദാനം ചെയ്യട്ടെ, ഞങ്ങളുടെ ശാന്തിയും സമാധാനവും നൽകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിലേക്ക് എല്ലാ മനുഷ്യരും എടുത്തു വരുവാനും സകല മനുഷ്യരിലും ശാന്തിയും സമാധാനവും പ്രത്യാശയും ഉണ്ടാകുവാനും ഞങ്ങളുടെ വചനം വഴി അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.